ഞാൻ രാജേഷ് കെ പുതുമന. ശ്രീ രാജീവ് ശിവശങ്കറാണ് ഇന്ന് നമ്മുടെ അതിഥി. കോളേജ് വിദ്യാഭ്യാസ കാലത്തും സ്കൂൾ പഠനകാലത്തുമൊക്കെ വിവിധങ്ങളായ രചനാ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റായിരിക്കുമ്പോൾ സിനിമാ നിരൂപണം അടക്കമുള്ള മത്സര ഇനങ്ങളിലുമൊക്കെ നിരവധി തവണ സമ്മാനം നേടിയിട്ടുള്ള ശ്രീ രാജീവ് ശിവശങ്കർ പത്രപ്രവർത്തന ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോഴാണ് വലിയ രചനാ പദ്ധതികളിലേക്ക് കടന്നത്. 2013 അദ്ദേഹം ആദ്യ നോവൽ എഴുതാൻ ആരംഭിച്ചത്. ഇപ്പോൾ 2019 ആകുമ്പോൾ 12 പുസ്തകങ്ങൾ ശ്രീ രാജീവ് ശിവശങ്കറിൻ്റേതായി വായനാലോകം സർവാത്മന സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ 12 പുസ്തകത്തിൽ 10 നോവലുകൾ, അത് തമോവേദമെന്ന് പറയുന്ന ഏറെ ചർച്ച ചെയ്യപ്പെട്ട നോവലിൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുഞ്ഞാലിത്തിര എന്ന് പറയുന്ന മലയാളികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട, അത് മലയാളിയുടെ വായനയിൽ അനിവാര്യമായി സംഭവിക്കേണ്ട അല്ലെങ്കിൽ കടന്നു വരേണ്ട പുസ്തകം തന്നെയാണ് കുഞ്ഞാലിത്തിര എന്നത് നിസ്തർക്കമായ വാസ്തവമാണ്. മലയാളിക്ക് അറിയാൻ വയ്യാത്ത ചരിത്ര മുഹൂർത്തങ്ങളെ, മലയാളിക്ക് അല്പം പോലും പരിചിതമല്ലാത്ത ചരിത്ര മുഹൂർത്തങ്ങളുടെ വാസ്തവങ്ങളെ ദീർഘസമയം കൊണ്ട് നിരീക്ഷണ ഗവേഷണങ്ങൾ നടത്തി അദ്ദേഹം തയ്യാറാക്കിയ നോവലാണ് കുഞ്ഞാലിത്തിര. ആ കുഞ്ഞാലിത്തിര ഇപ്പോൾ തന്നെ ഇറങ്ങിയിട്ട് 2-3 ആഴ്ചയാകുന്നുള്ളൂ. ഇതിനോടകം തന്നെ വായനാ ലോകം ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 2013 മുതൽ 2019 10 നോവലുകൾ എഴുതി പൂർത്തീകരിച്ച, ചെറിയ നോവലുകളിലെല്ലാം വലിയ പുസ്തകങ്ങളാണ്, വലിയ വലിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന നോവലുകളാണ്. പരിസ്ഥിതി പ്രശ്നം പ്രതിപാദിക്കുന്ന കൽപ്രമാണം, ആദിശങ്കരൻ്റെ ജീവിത പശ്ചാത്തലം വ്യക്തമാക്കുന്ന മറപൊരുൾ, അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലെ തെരുവുകളിൽ ഒരു കാലത്ത് നടന്നിരുന്ന സാത്താൻ സേവയുടെ ചിത്രങ്ങൾ അനാവരണം ചെയ്യുന്ന തമോവേദം, ഇങ്ങനെ വളരെ വലിയ വിഷയങ്ങൾ ബൃഹത്തായ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളെല്ലാം തന്നെ. അങ്ങനെ നോക്കുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വലിയ നോവലുകൾ എഴുതിയ എഴുത്തുകാരൻ എന്നുള്ള ആ ഒരു അഭിനന്ദനത്തിന് കൂടി ശ്രീ രാജീവ് ശിവശങ്കർ അർഹനാണ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നു. സ്വാഗതം.
ഒന്നാമത് ഞാൻ വളരെ വൈകി എഴുതി തുടങ്ങിയ ഒരാളാണ്. 2013 ഏകദേശം 46 വയസ്സ് ഉള്ള സമയത്ത് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് എഴുത്ത് എന്ന് പറയുന്ന ഇത്രയും കാലം എഴുതാതിരുന്നത് തന്നെ എനിക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള സംശയം, മറ്റുള്ളവർ പറഞ്ഞതെന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എഴുതാനോ അവതരിപ്പിക്കാനോ ഒക്കെയോ ഭാഷാപരമായ ചില സംശയങ്ങൾ അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ തമോവേദം എന്നുള്ളൊരു വിഷയം നമ്മൾ യാദൃശ്യമായി വന്നു എഴുതി. പക്ഷേ പിന്നീടുള്ള അടുത്ത നോവലുകളെല്ലാം ഇതുപോലെ വ്യത്യസ്തമായ ഒരു വിഷയമായിരിക്കണം എന്നൊരു വാശിയുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എഴുതിയില്ലെങ്കിൽ മറ്റാരും ഒരു പക്ഷേ എഴുതപ്പെടാതെ പോയേക്കാവുന്ന ചില വിഷയങ്ങൾ നമ്മൾ പരതി. പിന്നെ ആ കാലത്ത് നമ്മൾ ഗാഡ്ഗിൽ കരാറിൻ്റെയൊക്കെ സമയത്ത് കേരളത്തിലെ കൽപ്രമാണത്തിൻ്റെ ആ വിഷയം, പാറമട ഇഷ്യൂ, കേരളത്തിൻ്റെ പരിസ്ഥിതി വിഷയങ്ങളൊക്കെ ഒരു ഭയങ്കര അവബോധവും മൂവ്മെൻറ്റും ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയമായിരുന്നു. മറുപൊരു നമ്മൾ ശരിക്കും മനഃപൂർവ്വം ഈ ഒന്ന് സോഷ്യൽ സബ്ജക്റ്റുകളിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം, പിന്നെ ശങ്കരാചാര്യരെ പറ്റിയ ചില വിവാദങ്ങൾ ആ സമയത്ത് വന്നിരുന്നു. ശങ്കരനെ സവർണ മേധാവിത്വത്തിൻ്റെ ആളാണ് എന്ന് ചില പ്രസ്താവനകൾ വന്നിരുന്നു. അതിനെ ചൊല്ലി ചില തർക്കങ്ങൾ വന്നിരുന്നു. ആ സമയത്ത് എന്താണ് ശങ്കരൻ എന്ന് അന്വേഷിക്കാമെന്നുള്ള വ്യക്തിപരമായ അന്വേഷണത്തിൻ്റെ ഭാവമാണ്. പിന്നെ ആത്മീയത എനിക്ക് പണ്ട് മുതലേ താല്പര്യമുള്ളൊരു വിഷയമാണ്. നമ്മൾ ആത്മീയത എന്ന് പലപ്പോഴും മാറി സഞ്ചരിക്കുമ്പോഴും പിന്നെ യാദൃശ്യമായി ചെന്ന് ആത്മീയതയെ ചെന്ന് ചേരുന്ന ഒരു ഒരു പ്രവണത എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മറുപൊരുൾ നോക്കിയത്. കുഞ്ഞാലിത്തിര ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് പിന്നെ കുഞ്ഞാലിത്തിര കുഞ്ഞാലിയെ സംബന്ധിച്ചുള്ള സിനിമകൾ വരുന്നു. ഒന്നോ രണ്ടോ സിനിമകളെപ്പറ്റി ആലോചന വന്നു. കുഞ്ഞാലിയുടെ സാർവദേശീയ കുഞ്ഞാലിയുടെ ദേശീയതാ ബോധം ചോദ്യം ചെയ്യുന്നു. കുഞ്ഞാലി ആർക്ക് വേണ്ടിയാണ് നിലകൊണ്ടെന്നുള്ള ചർച്ചകൾ വരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞാലിയെ ആരാണ് എന്നൊന്ന് അന്വേഷിക്കാം എന്നുള്ളൊരു ഇതിൽ തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞു വന്നത്. ചുരുക്കത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ മനഃപൂർവ്വം ആലോചിച്ച് എടുക്കുന്നതാണ്.
വളരെ ഒരു പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് മനഃപൂർവ്വമായ ഇടപെടൽ തന്നെയാണത്. കാരണം താങ്കളുടെ നോവലിൻ്റെ ഓരോ വിഷയവും കാലം ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെ തന്നെ പൂർണ്ണമായി വിശ്വസിക്കാം. വളരെ സന്തോഷം. അപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞാലി മരയ്ക്കാർ എന്ന സിനിമ വരുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറയുന്ന ചരിത്രത്തിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ, സോഷ്യൽ സ്റ്റഡീസ് അടക്കമുള്ള പാഠപുസ്തകങ്ങളിൽ വിശദമായി പരിചയപ്പെടുത്താത്ത ഒരു വലിയ മനുഷ്യൻ എന്നുള്ളതാണ് ഇപ്പോൾ നോവൽ വായിച്ചു കഴിയുമ്പോൾ ബോധ്യപ്പെടുന്നത്. ആ കുഞ്ഞാലി മരയ്ക്കാരിലേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്?
അത് പലപ്പോഴും നമ്മൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ചരിത്രമെന്ന് പറയുന്നത് പലപ്പോഴും ആരോ അവതരിപ്പിക്കുന്ന, ആരോ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുന്ന, ആരോ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്ന ചില കാഴ്ചകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മറുവശം പലപ്പോഴും നമ്മൾ കാണുന്നില്ല. കുഞ്ഞാലിയെ സംബന്ധിച്ചും അത് തന്നെ. എന്തുകൊണ്ട് കുഞ്ഞാലി എന്നൊരു സബ്ജക്റ്റ് പോകുന്ന സിനിമാക്കാരെ സംബന്ധിച്ചുള്ളത് ഒരു ബിഗ് ബഡ്ജറ്റായ സംഭവമായിരിക്കും, പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ അകത്തൊരു ദേശീയതയുടെ അടിവേരുണ്ട്. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ആൾ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്നു, ഇത്രയും വർഷങ്ങളായി തിരിച്ചറിയുക. പണ്ടങ്ങാണ്ട് കുഞ്ഞാലി മരക്കാരെ പറ്റി ഒരു സിനിമ കൊട്ടാരക്കരയുടെ കാലത്തും കണ്ട് വന്നു കഴിഞ്ഞ് പിന്നീട് ഇപ്പോഴാണ് എന്നെ വരുന്നത്. ഈ അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ ദേശീയതാബോധം, കപട ദേശീയതാബോധവും വ്യാജ ദേശീയതാബോധവും ഒക്കെ ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഈ വിഷയം പൊങ്ങി വരുമ്പോൾ നമ്മൾ കുഞ്ഞാലിയെപ്പറ്റി അന്വേഷിക്കുമ്പോൾ കുഞ്ഞാലിയെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ കാര്യമായ പുസ്തകങ്ങളില്ല. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരാളാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. 15 സാമൂതിരിമാരുടെ കാലത്താണ് 4 കുഞ്ഞാലിമാർ ഏറെക്കുറെ ഉണ്ടായിരുന്നത്. ആ 4 കുഞ്ഞാലിമാരെ പറ്റി തന്നെ അവരുടെ കുടുംബജീവിതം ഒന്നും അതേപ്പറ്റിയൊന്നും പലർക്കും അറിയത്തില്ല. പേരുകളെപ്പറ്റി പോലും സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ ആ സമയത്ത് നമ്മളിതൊന്ന് അന്വേഷിക്കുന്നു, പുറകെ വരുന്ന ആർക്കെങ്കിലുമൊക്കെ ഇതൊരു പ്രയോജനപ്പെട്ടേക്കാം എന്നുള്ളൊരു ധാരണയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനകത്തൊരു ദേശീയതാബോധം എന്നുള്ളൊരു സങ്കല്പം തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്.
അപ്പം പിന്നെ ഇതിനകത്ത് തച്ചോളി ഉദയനക്കുറിപ്പിൻ്റെ പാടുന്നതായിട്ട് രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട്. തീയനും നായരെയും എല്ലാം ഒരുപോലെ കാണുന്ന കുഞ്ഞാലി മരക്കാർ എന്ന് അദ്ദേഹം പാടിപ്പുകൊടുത്തുന്നുണ്ട് മരക്കാരെ. അപ്പോൾ അതൊരു വലിയ കാഴ്ചപ്പാടാണല്ലോ. അപ്പോൾ ജാതി മതഭേദമന്യേ രാജ്യത്തിൻ്റെ ദേശത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി തന്നാലാകുന്ന കടൽ മാർഗത്തെ ഉപയോഗപ്പെടുത്തിയ നാവികസേനാ മേധാവിയാണ് കുഞ്ഞാലി മരക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ നിന്നും അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വരുന്നത്. ഈ ദേശീയ ബോധത്തിൻ്റെ ആഹ്വാനം നൽകുന്ന രചന, അതിനെ ഒരു ചെറു ന്യൂനപക്ഷമെങ്കിലും ഏത് തരത്തിൽ കാണുമെന്നാണ് താങ്കൾ കരുതുന്നത്?
ഇത്തരം കാര്യങ്ങൾ ചരിത്രത്തെ ഏത് കാഴ്ചപ്പാടിൽ നിന്ന് കാണുന്നു, ഏത് കാഴ്ചക്കോളിൽ നിന്ന് നോക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. കുഞ്ഞാലി മരക്കാരെ സംബന്ധിച്ചോളം അതിനകത്ത് മരക്കാറായതുകൊണ്ടോ അദ്ദേഹം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതുകൊണ്ടോ കടൽ മേഖലയാക്കിയതോ അതൊന്നും അല്ല കുഞ്ഞാലിയെ സംബന്ധിച്ചോളം. ആ കാലത്ത് കേരളം 16 20 വിഭജിച്ചിരിക്കുന്നൊരു കാലമായിരുന്നു. പോർട്ടുഗീസുകാർ വരുമ്പോൾ മലബാർ വേറെ, വേണാട് വേറെ, തിരുവിതാംകൂർ വേറെ. ആ സമയത്തൊരു ചെറിയ ഭൂഭാഗത്തിൻ്റെയെങ്കിലും കേരളം എന്നൊരു സങ്കല്പത്തെ കൂട്ടിച്ചേർത്ത് പിടിച്ച് നിർത്തിക്കാൻ ശ്രമിച്ച ഒരു മരക്കാനായിരുന്നു. അതാ അദ്ദേഹത്തിന് കടലായിരുന്നു പുള്ളിയുടെ കരുത്ത്. അതിവേഗത്തിൽ വള്ളം ഓടിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പാഠവും. ആ സമയത്ത് കരയിലെ സാമൂതിരിയെപ്പോലെ സാമൂതിരിക്ക് ഒരുപാട് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ, നിലപാടുകൾ, പുള്ളിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 3-4 മന്ത്രിമാരും മങ്ങാട്ടച്ചൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇവരുടെയൊക്കെ ഇടയ്ക്ക് കിടന്ന് സാമൂതിരി ഞെരിപിടി കൊള്ളുമ്പോഴും ഈ ദേശീയതാബോധം എന്നൊരു സങ്കല്പം, ഈ കടൽ കടന്ന് ആരും പുറത്തു നിന്ന് ഇവിടേക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു വാശി കുഞ്ഞാലി മരക്കാർക്കുണ്ടായിരുന്നു. ആ സാധനം നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും അന്ന് നോക്കുമ്പോഴും എല്ലാം പോർച്ചുഗീസുകാരെ തിരിച്ചറിഞ്ഞിരുന്നു. അവർ പൈറേറ്റ്സ് എന്നാണ് അവരെ സംബോധന ചെയ്യുന്നതെങ്കിൽ പോലും അവർക്ക് ഏറ്റവും അധികം ഭീഷണി ഉയർത്തിയിരുന്ന സാമൂതിരിയുടെ പടനായകന്മാരോ പടനാളികളോ ഒന്നും ആയിരുന്നില്ല, കുഞ്ഞാലി മരക്കാർ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു നോക്കുമ്പോഴും കുഞ്ഞാലിയുടെ വില തിരിച്ചറിയുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ കുഞ്ഞാലിയിലേക്ക് തന്നെ നമ്മുടെ പല അന്വേഷണങ്ങളും ചെന്നെത്തുന്നത്, സിനിമയാണേലും നോവലാണേലും ഒക്കെ.
പക്ഷേ കേരളത്തിൽ അടക്കം എവിടെയെങ്കിലും ഒരു കുഞ്ഞാലി മരക്കാർ സ്മാരകമോ ഒരു കുഞ്ഞാലി മരക്കാർ
സ്മാരകമുണ്ട്, ഉണ്ട്. മലപ്പുറത്ത് കുഞ്ഞാലി മരക്കാർ സ്മാരകമുണ്ട്. ഈ കോട്ടക്കൽ കുഞ്ഞാലി മരക്കാർ സ്മാരകം ഉണ്ടെങ്കിലും അവിടെ കാര്യമായ ഒരു ഗവേഷണങ്ങളോ പലപ്പോഴും ചർച്ചകൾ നടക്കുന്നതോ
അല്ല. ഈ കുഞ്ഞാലി മരക്കാരുടെ താങ്കൾ പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഒരു ചരിത്ര മുഹൂർത്തങ്ങൾ കൃത്യമായി കിട്ടുന്ന ഒരു മ്യൂസിയമാണോ അത്?
അല്ല 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 കുഞ്ഞാലി മരക്കാരെ പറ്റി പറഞ്ഞ പോലെ കേരളത്തിലധികം മെറ്റീരിയൽ അവൈലബിൾ അല്ല. ഞാനിത് നോവലിന് വേണ്ടി പലതും പോർച്ചുഗീസിൽ നിന്ന് വരുത്തിയതാണ്. പിന്നെ ബ്രിട്ടീഷ് ലൈബ്രറി, അവർ ഗോവയിലെ പോർച്ചുഗീസുകാർക്ക് ലൈബ്രറി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ചില പുസ്തകങ്ങൾ വരുത്തി. പക്ഷേ അതൊന്നും ഒരു കുഞ്ഞാലിയുടെ കാഴ്ചപ്പാടിലോ മലയാളിയുടെ കാഴ്ചപ്പാടിലോ എഴുതില്ല. അവരുടെ ഈ വരവ് ചില കണക്കുകൾ എഴുതുന്ന കൂട്ടത്തിൽ പൈറേറ്റ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടി എത്ര രൂപ മുടക്കി, അതിപ്പോൾ കോഴിക്കോട് ഗ്രന്ഥഭരിക്കാത്താണേലും സാമൂതിരിയുടെ ദൈനംദിന ചെലവ് സൂചിപ്പിക്കുന്നു. അതിനകത്ത് കുഞ്ഞാലി മരക്കാരനെ പറ്റി ഒരിടത്തം കാണേ പരാമർശമുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം കുഞ്ഞാലി വളരെ അപ്രസക്തരായിരുന്നു. പക്ഷേ പോർച്ചുഗീസുകാരെ സംബന്ധിച്ചോളം കുഞ്ഞാലി ആയിരുന്നു അവരേറ്റവും അധികം പണം മുടക്കിയത്, ഏറ്റവും അധികം പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ഒക്കെ കുഞ്ഞാലിയായിരുന്നു.
അവരുടെ കടുത്ത ശത്രുവായിരുന്നു, പക്ഷെ അവർക്ക് ആരാധനയും ഉണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. ഈ പിന്നെ കുഞ്ഞാലി മരക്കാർ 15 സാമൂതിരിമാർ, ആ കാലയളവിനുള്ളിൽ 4 കുഞ്ഞാലി മരക്കാർമാർ, അതൊക്കെ മലയാളിക്ക് പുതുമയുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നോവൽ തീർച്ചയായും വായിക്കപ്പെടേണ്ടതായതുകൊണ്ട് നമുക്കതിൻ്റെ ക്ലൈമാക്സ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. എങ്കിലും കുഞ്ഞാലി മരക്കാർ ചതിക്കപ്പെടുകയായിരുന്നു, ആ ഒരു വാസ്തവം താങ്കൾ കൃത്യമായിട്ട് ഇതിനകത്ത്.
അതെ, കുഞ്ഞാലി ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അത് അതിഭീകരമായി പുള്ളിയെ ഒരു കുരിശിൽ വഞ്ചിക്കുകയായിരുന്നു. തലവെട്ടി ഒരു കടൽപ്പുറത്ത് കമ്പയിൽ കുത്തി നിർത്തുക എന്നൊക്കെ പറയുന്ന എന്തുമാത്രം ഭീകരത. ഒരിക്കലും വിദേശികൾ ഇവിടെ പലപ്പോഴും വന്നപ്പോഴെല്ലാവരും വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിരുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച്. പോർച്ചുഗീസുകാർക്ക് ആ മാന്യത ഉണ്ടായിരുന്നില്ല പല ഘട്ടങ്ങളിലും. ഇപ്പോൾ ശ്രീലങ്കയിൽ നാവിക പടയുമായി പോയിരുന്ന ഒരു പോർച്ചുഗീസുകാരൻ്റെ കൗതുകം, ഇയാൾക്കിഷ്ടം കുഞ്ഞുങ്ങളുടെ ഉരലിടിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദമായിരുന്നു. അത് അയാളുടെ നാട്ടിലെ ഒരു പക്ഷിയുടെ ശബ്ദത്തിനോട് ഛായ ഉണ്ട്. അപ്പം അയാൾക്ക് നാട് മിസ് ചെയ്യുന്ന സമയത്തെല്ലാം കുഞ്ഞുങ്ങളെ ഒല്ലിട്ടിരിക്കുക. അപ്പോൾ അത്തരം ചില ക്രൂരതകൾ ഈ പോർച്ചുഗീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. പിന്നെ ചെറുപ്പക്കാരായ ഒരു സംഘമായിരുന്നു ആ സമയത്ത്. കുഞ്ഞാരിയെ പഠിക്കുന്ന സമയത്ത് സാമൂതിരി ചെറുപ്പക്കാരനായിരുന്നു, താരതമ്യേന പ്രായത്തിൽ. അതെ അതെ, പോർച്ചുഗീസ് മേധാവി ചെറുപ്പക്കാരനായിരുന്നു, കുഞ്ഞാരി മരക്കാരും ചെറുപ്പക്കാരായിരുന്നു. ചെറുപ്പക്കാർക്കിടയിലുള്ള ഒരു ഒരു സ്പർദ്ധയും കൂടെ അതിനകത്ത് വന്നു. വാശിയും വൈരാഗ്യവും ഒക്കെ വന്നിട്ടുണ്ടാവും.
അല്ല, ഞാൻ സൂചിപ്പിച്ചത് പിന്നെ പരാജിതനായ കുഞ്ഞാലി മരക്കാർ പിടിക്കപ്പെടുകയല്ല, കുഞ്ഞാലി മരക്കാരെ പിടിക്കാനുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അത് അത്ര ഒത്തിരി ചരിത്ര സംഭവങ്ങൾ മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൊള്ള ഒരു ആരാധനാ പാത്രമായി അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങളാലും ബഹുമാനിക്കപ്പെടേണ്ട എന്നും ഓർക്കപ്പെടേണ്ട ഒരു രാജ്യസ്നേഹിയായിട്ടാണ് താങ്കൾ കുഞ്ഞാലി മരക്കാരെ അവതരിപ്പിച്ചത്.
പറഞ്ഞു കൂട്ടത് കുഞ്ഞാലി മരക്കാരുടെ രക്തത്തിൽ തന്നെ, മരക്കാരന്മാരുടെ തുടർച്ചയിൽ തന്നെ ഇതുണ്ട്. ഇപ്പം ഞാനിനകത്ത് പറഞ്ഞേക്കുന്ന കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷം 16 വർഷം ജയിലിൽ കിടന്ന ഒരാൾ തിരിച്ചു വന്നിട്ട്, കഥയല്ല അതിശയോക്തിയല്ല, ശരിക്കും രേഖാപ്രകാരം ഗോവൻ ജയിലിൽ കിടന്ന ഒരു പിറാർഡ് എന്ന് പറഞ്ഞ ഒരു വിദേശ സഞ്ചാരി പോയി കണ്ട ആളാണ് അദ്ദേഹം. മലപ്പുറത്ത് വന്നിട്ട്, കോട്ടയ്ക്കൽ വന്നിട്ട്, വടകര വന്നിട്ട് അവസാനമായിട്ട് ഈ കുഞ്ഞാലിയുടെ പഴയ ആൾക്കാരെ എല്ലാം ഒന്നിപ്പിച്ചു കൂട്ടി അവസാനത്തെ അടിയൊടിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഡച്ചുകാർ വന്നു, ഇവിടുത്തെ ഒരു വർത്തമാനകാല അവസ്ഥ മാറി. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ പോരാട്ടം എന്ന് പറഞ്ഞ് ഇസ്മായിൽ മരക്കാറിനോ അതിനൊപ്പറയോ തുടങ്ങുന്ന ഒരു ദേശീയ തുടർന്നുള്ള സാധനമാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ കോട്ടയ്ക്കൽ എന്ന നഗരം ഉണ്ടായതിനെക്കുറിച്ച് അങ്ങ് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയുടെ പേരും പരശുരാമ ചരിത്രവുമായുള്ള പ്രത്യേകമായ ബന്ധം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് അന്വേഷണങ്ങൾ വേണ്ടി വന്നില്ലേ?
കൊച്ചിയുടെ ചരിത്രം ശ്രീ പത്മനാഭമേനോൻ്റെ പുസ്തകത്തിലൊക്കെ അത്യാവശ്യം ഉണ്ട്. പക്ഷേ കോട്ടയ്ക്കൽ ചരിത്രങ്ങളൊന്നും ഇല്ല. അത് പിന്നെ വടക്കൻപാട്ടിലൊക്കെ, നമ്മൾ വടക്കൻപാട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ കുഞ്ഞാലിയും ഉദയനും തമ്മിലുള്ള ബന്ധങ്ങളൊന്നും പല വടക്കൻപാട്ടുകളിലും നമ്മളത് മുറിച്ച് കളയുക. എഡിറ്റഡ് വേർഷനാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇതൊക്കെ ആ നാട്ടിലൊക്കെ വളരെ അകത്തൊരുമ്മ, അകത്തൊരമ്മ പുറത്തൊരുമ്മ എന്ന് അവിടുത്തെ ലോകനാർ കാവിനെ പറ്റി തന്നെ പറയുന്നുണ്ട്. അകത്തും പുറത്തും ഇരിക്കുന്ന ഒന്നാണ്, ഇതൊക്കെ ആരൊക്കെ ഒളിച്ചു വയ്ക്കുന്നതാണ്. ഇത്തരം ചില അന്വേഷണങ്ങൾ പക്ഷേ നാട്ടിൽ ചെന്നാൽ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ
ആ ഒളിച്ചു വെക്കലുകളെ പുറത്ത് കൊണ്ടുവരാൻ ഈ പുസ്തകം വലിയ പരിധി വരെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വർത്തമാന കേരളത്തിൽ നിർബന്ധമായും വായിക്കപ്പെടേണ്ട പുസ്തകമാണിതെന്ന് ആദ്യമേ തന്നെ ആഗ്രഹിച്ചത്. പിന്നെ ഇത് ചരിത്രമാണ്, ഈ ചരിത്ര എഴുത്തിൽ ഭാവനയ്ക്ക് എത്രത്തോളം സ്ഥാനമുണ്ട്?
അതായത് ചില നമ്മൾ കുഞ്ഞാരിയുടെ വായിക്കുമ്പോഴും ഒരു ആദ്യത്തെ കുഞ്ഞാരിയുടെ മകനാണ് രണ്ടാമത്തെ കുഞ്ഞാരി എന്ന് പറയുന്നു. പക്ഷേ പിന്നീടുള്ള കുഞ്ഞാരിമാരെല്ലാം അനന്തരവന്മാരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞാരി ഇത്രയും അധികം കുഞ്ഞാരികളെ പറ്റി സംസാരിക്കുമ്പോഴും കുഞ്ഞാരിയുടെ ഭാര്യ അല്ലെങ്കിൽ കുഞ്ഞാരിയുടെ അമ്മ കുടുംബം ഇതൊന്നും എന്തൊന്നും പരാമർശിക്കാത്തത് നമ്മൾ പലപ്പോഴും അന്വേഷിക്കുമ്പോൾ നമുക്കൊരു സാധ്യത, അതൊരു ഭാവനയാണ്. ആദ്യത്തെ മകൻ വന്നു കഴിഞ്ഞു, ആദ്യത്തെ കുഞ്ഞാരിയുടെ മകൻ അടുത്ത കുഞ്ഞാരിയാകുന്നു. പക്ഷേ പിന്നീട് അവർക്ക് കുടുംബജീവിതം ശ്രദ്ധിക്കാനൊക്കുന്നില്ല. എന്നും കടല്, എന്നും യുദ്ധം, എന്നും പോരാട്ടം. ഇതിനിടയ്ക്ക് വീട് മിസ് ചെയ്തുകൊണ്ട് കുഞ്ഞാരി ഇനി വിവാഹം കഴിക്കത്തില്ല എന്ന് ശപഥം ചെയ്യുന്നു നാടിന് വേണ്ടി. അത് എൻ്റെ ഒരു ഭാവന മാത്രമാണ്. ഒരു പക്ഷേ അങ്ങനെ ആകണം എന്നില്ല. പക്ഷേ മറ്റെവിടെങ്ങും പുള്ളിയുടെ കുടുംബത്തെ പറ്റി പരാമർശങ്ങൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചില ഭാവന ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ ഈ പോർച്ചുഗീസുകാരുടെ വരവ് എന്നൊക്കെ, ഇതിനൊന്നും കൃത്യമായ പോർച്ചുഗീസുകാരുടെ രേഖപ്രകാരം കപ്പലിറങ്ങിയ സ്ഥലം അല്ലെങ്കിൽ കപ്പലിലേക്ക് കയറിയ ദിവസം അങ്ങനെ ചില സൂചിപ്പിക്കുകയല്ലാതെ കൃത്യമായൊരു റൂട്ട്, പിന്നെ ഇന്ന് പറയുന്ന സ്ഥലങ്ങളല്ല അന്നത്തെ സ്ഥലങ്ങളുടെ പേര്, നമുക്കത് കൃത്യമായി അറിയാനൊക്കത്തില്ല പല സ്ഥലങ്ങളും. ഇടയ്ക്ക് എത്ര നാൾ അവിടെ ചിലവഴിച്ചു, ഇടയ്ക്ക് ഒരു ആദ്യത്തെ തവണ സാവോ ഗബ്രിയേൽ എന്ന് പറഞ്ഞ വാസ്കോഡ് ഗാമയുടെ കപ്പൽ വരുമ്പം ഒരു തീരത്തെടുക്കുമ്പോൾ അവിടെ നിന്ന് ക്രിസ്മസ് ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ കൂട്ടുക, വന്ന ദിവസം ഇത്ര ദിവസം എടുത്തിരുന്നു, ഇത്ര ദിവസം തങ്ങിയിരുന്നു എന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ അവർ ഈ അധികാരമൊന്നും അവർക്ക് ആദ്യകാലങ്ങളിൽ ഒരു വിഷയമായിരുന്നില്ല. അവർക്ക് പ്രസ്റ്റർ ജോൺ എന്ന് പറയുന്ന ഒരു മിത്തുണ്ടായിരുന്നു. അത് ഈ കിഴക്കൻ രാജ്യങ്ങൾ പ്രസ്റ്റർ ജോണിൻ്റെയാണ് എന്നൊരു പുരോഹിതൻ എന്നാണ് പ്രസ്റ്റർ എന്ന് പറഞ്ഞ അർത്ഥം. അദ്ദേഹം ഈ നാടിനെ പറ്റി ഭയങ്കര കാൽപ്പനികമായ ചില കാഴ്ചപ്പാടുകൾ, ഇവിടെ ഒറ്റക്കൊമ്പുള്ള കുതിരകളുണ്ട്, സംസാരിക്കുന്ന പിന്നെ സർപ്പങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത, ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തേക്കുന്ന സുഗന്ധ വസ്തുക്കളുണ്ട്. ആ സ്ഥലം തേടിയുള്ള ഒരു യാത്രയാണ് മാർക്കോ പോളോ, നിക്കോളോ കൊണ്ടി എല്ലാവരും വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വാസ്കോഡ് ഗാമയും വരുന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ സുഗന്ധ വസ്തുക്കൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ് ആ നാടെന്നവർ തിരിച്ചറിയുന്നു. പക്ഷെ സാമൂതിരി അവരെ സമയത്തോളം കരയിൽ, കപ്പലിൽ നിന്ന് കരയിലേക്ക് കാല് കുത്തുന്നത് വരെ ഇവിടെ ഈ കിഴക്കൻ രാജ്യങ്ങളുടെ അധിപനായിരുന്നത് വലിയ ഒരു പ്രമാണിയാണെന്ന്. പക്ഷേ നേരിട്ട് കാണുമ്പോഴാണ് സാമൂതിരി ഇത്രയൊക്കെ ഉള്ളൂ. അവർ ആദ്യം വന്ന് മുച്ചന്തോട്ടെ ചെറിയ കൊട്ടാരത്തിലേക്ക് കയറുമ്പം തല കുനിച്ചാണ് കയറുന്നത്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിലെ കൊട്ടാരവും ഇതൊന്നും ഒന്നുമല്ല. പിന്നെ ഇവരാദ്യം വന്നിറങ്ങുന്ന പുത്തൂർ എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്കാണ് ശരിക്കും ഇവരെ കൊണ്ടുപോകുന്നത് കടലിൽ നിന്ന്. ഇവരുടെ കാഴ്ചപ്പാടിലെ ഇതൊരു പള്ളിയാണ്, അവർക്ക് ഈ അമ്പലങ്ങളെ പറ്റി അറിയില്ല. പക്ഷേ അവിടുത്തെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് സംശയം ഒന്നുമുണ്ട്. അവിടെ വ്യാളീമുഖം കാണുന്നു, നീളമുള്ള നാക്ക് കാണുന്നു, ഇത് സാത്താനോ അങ്ങനത്തോ ആണ്. പക്ഷേ കൂട്ടത്തിൽ വന്ന പലരും മുട്ടുകുത്തുന്നുണ്ട്. അത് അമ്മ സങ്കല്പം അമ്പലത്തിൽ എന്തോരം വരുമ്പോൾ പ്രകടമാണല്ലോ, അവരത് കന്യാകാമാതാവാണെന്ന് വിചാരിച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇവരിവിടെ കാലുകുത്തുന്നത്. പക്ഷേ ഇവർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇത് നമുക്ക് ഭയങ്കരമായൊരു വിളഭൂമിയാണ്, ഇവിടെ നമുക്ക് ശ്രമിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അധികാരം അതിൻ്റെ പിന്നീട് വരുന്ന വലിയൊരു മോഹം മാത്രമാണ്, കാരണം ഈ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി ഈ അധികാരം വേണം എന്ന് തിരിച്ചറിയുന്നു.
അതെ അതെ. അതുപോലെ തന്നെ ഈ വരുന്ന പറങ്കികളോടൊപ്പം വരുന്ന പാതിരിമാർ അവരൊക്കെ പിന്നെ ഈ മതപരിവർത്തനം ഒരു വലിയ അജണ്ടയായി സൂക്ഷിച്ചിരുന്നു എന്നും നോവൽ പറയുന്നു.
മതപരിവർത്തനം പോർച്ചുഗീസുകാരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, അക്കാലത്ത് സാമൂതിരിയുടെ ഒരു ഉത്തരവുണ്ട്. കടൽത്തീരത്തുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരാളെങ്കിലും നിർബന്ധമായും മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് മാറിയിരിക്കണം.
സൈന്യത്തിന്റെ
ബലത്തിന് വേണ്ടിയാണ്, കാരണം അവരാണ് കടലിൽ പോകുന്നത്, അവരാണ് അവരെ സംരക്ഷിക്കുന്നത്. അപ്പൊ അതും മതപരിവർത്തനം ഇന്ന് നമ്മൾ കാണുന്നൊരു കാഴ്ചപ്പാടിലായിരുന്നില്ല സാമൂതിരി. പക്ഷെ പോർച്ചുഗീസുകാരെ സംബന്ധിച്ചോളം അത് കൃത്യമായി യേശുവിലേക്കുള്ളൊരു വഴി അത് തന്നെയായിരുന്നു.
കാരണം ഇതിനകത്തൊരു കഥാപാത്രം ക്രൂരതകൾ ചെയ്യുമ്പോൾ പോലും മെഴുകുതിരി കൊളുത്തിയിട്ട് എനിക്ക് ഈ പാപങ്ങൾ ചെയ്യാനുള്ള ശക്തി തരണമെന്ന് പോലും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അവർ തന്നെ മതപരിവർത്തനം ശ്രമിക്കുന്നു. അപ്പോൾ അതും ഒരു ഒരു ചരിത്ര. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ചരിത്ര പുസ്തകങ്ങൾ താങ്കൾ ഗ്രന്ഥസൂചിയിൽ ഒരുപാടെണ്ണം കാണിച്ചിട്ടുണ്ട്. സാധാരണ നോവലിൽ അങ്ങനൊരു റെഫറൻസ് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കാറില്ല. അപ്പം ഈ എൻ്റെ തൻ്റെ നോവൽ രചന അത്രത്തോളം കൃത്യവും ശാസ്ത്രീയവുമാണെന്ന് തന്നെ വ്യക്തമാക്കാനാണ്. പക്ഷേ ഇതിനകത്തൊരു കഥാപാത്രം പറയുന്നുണ്ട്, കപ്പിത്താൻ്റെ ഭാവനയ്ക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് വളച്ചും തിരിച്ചും പറയുന്നത് എഴുതി വെക്കുന്നതാണ് ഔദ്യോഗിക രേഖകളായി മാറുന്നതെന്ന്. അത് ഈ ഗ്രന്ഥസൂചിയിലെ പുസ്തകങ്ങളുടെ വിശ്വാസ്യതയും ബാധിക്കുന്നുണ്ടോ?
അല്ല, ഇപ്പോൾ ഈ ഗ്രന്ഥസൂചിയുടെ കാര്യം പറഞ്ഞാൽ ആദ്യം ഞാൻ മറബോൾ എഴുതിയപ്പോഴാണ് ഈ ഗ്രന്ഥസൂചി ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ശങ്കരാചാര്യരെ പറ്റി അന്വേഷിക്കാൻ ഞാൻ നടത്തിയൊരു ശ്രമം, പക്ഷേ ഒരു മറ്റൊരാൾക്ക് ഇതിനേക്കാട്ടിൽ കൂടുതൽ ഗവേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബേസിക് മെറ്റീരിയൽ എന്നുള്ള നിലയ്ക്കാണ് അത് തന്നെ കുഞ്ഞാലി മരക്കാരും നമ്മൾ ഉപയോഗിച്ചു. പക്ഷേ അത് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഈ പറമ്പ് പറഞ്ഞ പോലെ ഏകപക്ഷീയമാണ് തോന്നുന്നത്. പലതും ആർക്കോ വേണ്ടി എഴുതപ്പെട്ടു എന്ന് തോന്നുന്നു. പോർച്ചുഗീസുകാർ അവരുടെ കാഴ്ചപ്പാടിൽ കൂടെ മാത്രം കാണുന്നു. കോഴിക്കോട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുക എന്നൊരു പ്രവണത ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ പലതും ഭാവനയെ കൂടാണ് നമ്മൾ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആയിക്കൂടെ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥസൂചിയെ സംബന്ധിച്ചുള്ള ഏത് പുസ്തകം കെ പി പത്മനാഭനോൻ എഴുതുന്ന പുസ്തകം കൊച്ചിയുടെ രാജചരിത്രം എഴുതണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന പൈതൃകമാല നാട്ടിലക്കാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കഥകൾ റോഡീകരിക്കണം എന്നുള്ളവരുടെ വളരെ പോസിറ്റീവായിരുന്ന പല ചരിത്ര പുസ്തകങ്ങളും അങ്ങനെയല്ല, ഇത് എഴുതപ്പെടണം എന്ന് വിചാരിക്കുന്ന. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും അധികം അവലംബിച്ചിരിക്കുന്നത് നഖ്ബത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ മഖ്ദൂമിൻ്റെ പുസ്തകമാണ്. അത് രേഖ അക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടാതിരുന്ന, ഇന്നിപ്പോൾ നെറ്റിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു രേഖയാണ്. പുള്ളി ഇത് എഴുതിയത് അക്കാലത്ത് എവിടെയെങ്കിലും എഴുതപ്പെടണം, ഇത് ആരെങ്കിലും ഒന്ന് അറിയണം എന്ന് പുറം ലോകം അറിയിക്കണം വാസ്തവമായ പുസ്തകം. ആ പുസ്തകം ഇപ്പം നെറ്റിൽ അവൈലബിൾ ആണ്. അല്ലാത്ത പക്ഷേ ഹിജ്റ വർഷം നമ്മൾ ക്രിസ്തു വർഷമായിട്ട് കണക്കാക്കുമ്പോഴൊക്കെ ചില ചില പിഴവുകൾ വരും, എങ്കിലും അതിനകത്ത് രേഖാപ്രകാരമുണ്ട് അന്നത്തെ കാലത്ത് നടന്ന എല്ലാ സ്പർദ്ധകളും അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ആധികാരികമായിട്ട് കുഞ്ഞാലി മരക്കാരുടെ കാലത്തെ പറ്റിയുള്ള ഏക പുസ്തകം.
അപ്പോൾ പിന്നെ ചരിത്രത്തിൻ്റെ റൂട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് ചരിത്രരേഖകൾക്ക് വർണ്ണനാത്മകമായ രചനാരീതി നൽകുകയല്ല ചെയ്തിരിക്കുന്നത്, ചരിത്രത്തെയും സ്വീകരിച്ചിട്ടുണ്ട്, എന്നാൽ സ്വന്തമായിട്ട് ഒരുപാട് കണ്ടെത്തലുകൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ഒരു പഠിതാവിൻ്റെ മുമ്പിൽ ഈ പുസ്തകം അവതരിപ്പിക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഗവേഷകന്റെ മുമ്പിൽ ഈ പുസ്തകം അവതരിപ്പിക്കുമ്പോൾ ഇതിനെ പ്രമാണമായി സ്വീകരിച്ച് തന്നെ പഠിപ്പിക്കാം?
അതെ, നമ്മൾ നോവൽ എന്ന് പറയുന്ന
അതിൻ്റെ പരിമിതി മനസ്സിലാക്കുന്നു. എന്നാലും ഞാൻ ചോദിച്ചത് യഥാർത്ഥം
തീർച്ചയായിട്ടും ഇങ്ങനെ, അതായത് നമ്മുടെ ചരിത്ര പുസ്തകത്തിനുള്ളിൽ സൂചിപ്പിക്കുന്നതിൽ നിന്ന് അപ്രത്യക്ഷ വേർ മാറി ഇങ്ങനൊരു ചിന്ത ആയിക്കോട്ടെ എന്നൊരു അന്വേഷണം വേണം നടത്താം. അതിന് രേഖകൾ ഉപോദ്ബലകമായ രേഖകൾ ചിലപ്പോൾ ഒരുപാട് കിട്ടിയേക്കുമായിരിക്കും. നമ്മൾ കൃത്യമായ ഒരു വാർപ്പ് മാതൃകയിലാണല്ലോ ഇപ്പോൾ പാടുന്നത്. ഇപ്പോൾ രാമ കിൽഡ് രാവണ, അല്ല രാമ ലൗഡ് സീത എന്ന് പഠിപ്പിക്കത്തില്ല ഗ്രാമർ, അത് നമ്മൾ അങ്ങനെ ചെയ്തു വരുന്നത്. അത് അങ്ങനത്തെ ഒരു മാറ്റച്ചിന്തയ്ക്ക് ഇത് ചിലപ്പോൾ പേരൊക്കെ വായിക്കാം.
അതുപോലെ തന്നെ വളരെ രസകരമായി തോന്നിയതാണ് ഈ കുഞ്ഞാലി എന്നുള്ള നാമകരണത്തിൻ്റെ ആ സന്ദർഭം. ഏറ്റവും പ്രിയപ്പെട്ട അലി എന്നുള്ളൊരു അർത്ഥത്തിലാണ് കുഞ്ഞ് അലി, ഡിയറസ്റ്റ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലൊരു സംബോധനയായിട്ടാണ് അങ്ങനെയാണ് ആ പേര് വന്നതെന്ന് പറയുന്നത്.
അതല്ല, പട്ടും വളയും കുഞ്ഞാലി ബിരുദവും കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഏറ്റവും വലിയ നായപ്രമാണിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ബഹുമതിയായിരുന്നു അക്കാലത്ത്. അതിൻ്റെ പേരിൽ ഈ മങ്ങാട്ടച്ചനുമൊക്കെ കൃത്യമായ ചില നായപക്ഷപാതങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ദേഷ്യം വരാനുള്ളൊരു കാരണം കുഞ്ഞാലി പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു പോകുന്നു, ഈ കടലിൻ്റെ കരുത്ത് മൊത്തം അവർക്കാകുന്നു, ഇവർക്ക് കടലിലേക്ക് ഒരു ചെറിയ ഒരു ബന്ധങ്ങളും ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഇത് പോകുമോ എന്നുള്ള പേടിയാണ്. പിന്നെ കോട്ടയ്ക്കൽ ഒരു കൊട്ടാരം കൂടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പേടിച്ചു.
അതുപോലെ തന്നെ താങ്കൾ പിന്നെ 154-ാമത്തെ പേജിൽ അതുവരെയും വരാത്ത ഒരു രംഗമാണ്, വലിയ പടക്കപ്പലിൻ്റെ നേരെ ഈ ചെറിയ നൗകകളിൽ ഇവർ ഒരു വ്യൂഹമായി ഇങ്ങോട്ട് വന്ന് ആഞ്ഞടിക്കുന്നത്. അവിടെയാണ് ശരിക്കും പിന്നെ ഈ മരക്കാരുടെ നാവിക പടയുടെ പൂർണ്ണമായ ഒരു അവതരണം ചെയ്യുന്നത്. ആ ആ എഴുതിയ ആ ഒരു സന്ദർഭം, ആ ഒരു പ്രത്യേക ആവേശം ഉണ്ടായി കാണില്ലേ ആ ഒരു രംഗ ചിത്രീകരണത്തിന്?
അത് കുഞ്ഞാലിമരക്കാരെ പറ്റി നമ്മൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആവേശമുണ്ട്. കാരണം ഇന്നത്തെ ഒരു കാലത്ത് നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനൊക്കത്തില്ല. ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാം. അത്യാവശ്യം പിന്നെ കച്ചവടമൊക്കെ ആയിട്ട് നടന്നവരാണ് മരക്കാന്മാർ, അവർക്കൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കാം. പക്ഷേ അതൊന്നും അല്ലാതെ വീടും കുടുംബവും വെടിഞ്ഞേച്ച് ഒരു നാടിന് വേണ്ടി കാക്കാൻ വേണ്ടി കുടുംബങ്ങളായിട്ടും തലമുറകളായിട്ടും ഇതിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിനവർക്ക് അവർക്കുണ്ടാകുന്നൊരു സ്പിരിറ്റ്, അത് നമ്മളും എഴുതുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ഈ കാഴ്ചയൊക്കെ, അതായത് കപ്പലുകളെ പറ്റി കുഞ്ഞാലിമരക്കാർ വളരെയധികം സ്റ്റഡി നടത്തിയിരുന്നുണ്ട്. അപ്പം നമ്മൾ അന്നത്തെ കാലത്ത് നമ്മുടെ കപ്പൽ നിർമ്മാണ രീതിയെപ്പറ്റി നമുക്ക് പഴയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കാണാം. നമ്മുടെ ഈ കൊച്ചു ചെറിയ പടക്കപ്പലുകൾ എന്നുള്ള സങ്കല്പം, അതായത് യൂറോപ്യൻ കപ്പലുകളും പിന്നെ പോർച്ചുഗീസ് കപ്പലുകളും ഒക്കെ വലിയ കപ്പലുകളായിരുന്നു. അവർക്ക് അവിടെ നിന്ന് വരുമ്പോൾ 100-170 ആൾക്കാർ, പിന്നെ അടിമകൾ, ഭക്ഷണം ഇതെല്ലാം കൊണ്ടുവരാനുള്ള ഈയൊരു ഒരു ഒരു ഖജനാവ് പോലെ ഒരു കലവറ പോലൊരു സാധനമാണ്. അത് യുദ്ധത്തിന് പറ്റുന്നതായിരുന്നില്ല. അവരുടെ കപ്പലുകൾ ഒന്ന് തിരിയണമെങ്കിൽ തന്നെ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ ഇതിനെ മറികടക്കാനോ, പക്ഷേ അവർക്ക് വെടിക്കോപ്പുകളുണ്ട്, പീരങ്കികളുണ്ട്, നമുക്ക് സമയത്തോളം അതില്ല. അപ്പോൾ ഇവരെ പെട്ടെന്ന് ഇവരെ ആക്രമിച്ച് മിന്നലാക്രമണം എന്നുള്ളൊരു സാധനമാണ്. അതിന് അത് പിന്നീട് നമ്മുടെ നാവികസേനയിൽ, ഇപ്പോൾ ഇന്നിപ്പോൾ നാവികസേനയിലെ കുഞ്ഞാലിയുടെ തന്ത്രം നമ്മൾ ഒരു 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 എപ്പിസോഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എവിടെ നിന്നും വന്നിട്ട് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക, പെട്ടെന്ന് ആക്രമിക്കുക, തിരിച്ചു പോവുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശത്രു തിരിച്ചറിയുന്നതിന് മുമ്പ് ആക്രമണം കഴിഞ്ഞിരിക്കും. അത് കുഞ്ഞാലീസ് അറ്റാക്ക് അങ്ങ് മൂവ്മെൻറ്റോ അങ്ങനെ എന്തോ സാധനം ഇപ്പം നേവി ഉപയോഗിക്കുന്നുണ്ട്, ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്നുണ്ട്. അക്കാലത്ത് അതിനുവേണ്ടി പുള്ളി ഒരു ശ്രമം നടത്തി പഠിച്ച് എടുത്തു തന്നെയാണ്. പിന്നെ ഈ കുട്ടിക്കാലത്ത് പറയുന്ന പുസ്തകങ്ങളിലെ കഥയുണ്ട് ഈ കണ്ണാടി, അതുകൊണ്ട് ആർക്കിമിഡീസ് പറഞ്ഞാണ് ഈ കണ്ണാടിയുടെ വെളിച്ചം കൊണ്ട് ശത്രുവിൻ്റെ മുഖത്തെ കടിപ്പിച്ച് തീ കത്തിക്കുക. അതൊന്നും പക്ഷേ കുഞ്ഞാലിയുടെ രേഖകളിലൊന്നും അങ്ങനെ കാണുന്നില്ല.
അപ്പോൾ പിന്നെ ഈ അതുപോലെ തന്നെ പേജ് നമ്പർ 303 മരയ്ക്കാൻ്റെ മഹത്വം ഒരു പാരഗ്രാഫായി പറയുന്നുണ്ട്. മരയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. അപ്പോൾ അവിടെയൊക്കെയും എഴുത്തുകാരന് കുഞ്ഞാലി മരയ്ക്കാരോടുള്ള വലിയൊരു ആരാധനയുടെ അടയാളങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിന് പോകുന്ന ഒരു ഷിപ്പിൻ്റെ പേര് ടിപ്പു സുൽത്താൻ എന്നാണ്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ ഇടേണ്ട പേര് കുഞ്ഞാലി മരയ്ക്കാർ. നമ്മൾ അങ്ങനെ ഒന്നിനും നമ്മൾ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ വാസ്കോഡി ഗാമയെ ആരാധിക്കുന്ന ചരിത്ര പുസ്തകങ്ങൾ മലയാളത്തിലടക്കം നമ്മൾ പഠിപ്പിക്കുകയാണ്. അവിടേക്ക് ശരിക്കും കടന്നു വരേണ്ടത് കുഞ്ഞാലി മരക്കാരുടെ പുസ്തകം.
ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് സർവകലാശാല നാളെ ഒരു കുഞ്ഞാലി ചെയർ സ്ഥാപിച്ചാൽ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളല്ലോ.
എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യത?
കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ അത് അംഗീകരിക്കുമെന്ന്, അഡ്മിറ്റ് ചെയ്യുമെന്ന്.
അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത?
അത് കുഞ്ഞാലിയെ പറ്റി ഒരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോഴും നമ്മളിത്തരം പുസ്തകങ്ങളും ഒക്കെ വന്ന് ചരിത്രത്തിൽ നമ്മൾ തിരിച്ചറിയപ്പെടണമല്ലോ. ഈ മനുഷ്യൻ്റെ ഒരു ഈ മനുഷ്യനുള്ളത് കൊണ്ടാണ് കേരളം ഇന്നത്തെ കേരളമായി നിലനിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ വേലുത്തമ്പി ദളവയെ പറ്റി പോലും നമ്മൾ കേട്ടിട്ടുള്ള ഐതിഹ്യം കൊണ്ട് ചുമപ്പിച്ച ചില കഥകൾ, അത്രയും കഥകൾ പോലും കുഞ്ഞാലിയെ പറ്റി ഇല്ല.
അപ്പോൾ തീർച്ചയായിട്ടും മലയാളി എന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകമാസകലം വായിക്കപ്പെടേണ്ട ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ് കുഞ്ഞാലി.
തീർച്ചയായും നമ്മളിപ്പോൾ ഇതിനു മുമ്പ് എഴുതിയ ശങ്കരാചാര്യരെ പറ്റിയുള്ള പുസ്തകമാണ്. ശങ്കരാചാര്യരാണെങ്കിലും ഈ ലോകം മൊത്തം വളർന്ന ഒരു മലയാളിയാണ്, വിശ്വപരനായിട്ട് വളർന്ന ഒരു മലയാളിയാണ്. കുഞ്ഞാലി മരക്കാരും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ലോകം മൊത്തം അയാളെ പേടിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡച്ചുകാരും ഒക്കെ വരുമ്പോഴത്തേക്ക് കുഞ്ഞാലിമാരുടെ തലമുറ ഇപ്പോഴും ഉണ്ടോ, അവരുടെ പട ഇപ്പോഴും ഉണ്ടോ എന്നുള്ള പേടിയോടുകൂടിയാണ് അവരൊക്കെ വരുന്നത്. പക്ഷേ നമ്മൾ ആ വില തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്.
ഇപ്പോൾ പിന്നെ ഈ ഒരു നോവലിനെ നമുക്കൊരു വലിയ ചലച്ചിത്ര സാധ്യതയുണ്ടല്ലേ?
ആ ചലച്ചിത്രം ഇതൊക്കെ വലിയ കുഞ്ഞാലിയെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരു കുഞ്ഞാലി അവതരിപ്പിക്കാൻ ഒക്കത്തില്ല. ഇനി ഞാൻ മനസ്സിലാക്കുന്ന മലയാള സിനിമയ്ക്കകത്ത് വരുന്നത് നാലാം കുഞ്ഞാലിയുടെ ജീവിതമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നോവലിനകത്ത് ചരിത്രം തന്നെയാണ് നായകൻ. പകുതിക്ക് വെച്ചാണ് കുഞ്ഞാലി ഇന്നത്തെ കഥാപാത്രമായി പോലും വരുന്നത്. നാല് കുഞ്ഞാലിമാരുടെ കഥ പറയുമ്പം അതിൽ തന്നെ രണ്ടും മൂന്നും കുഞ്ഞാലികളെ പറ്റി കാര്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല നമുക്ക്.
പിന്നെ ഈ സ്ത്രീകളുടെ നിലവിളി ശബ്ദം ഒരുപാട് അധ്യായങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ സ്ത്രീ കഥാപാത്രങ്ങൾ പരിമിതമാണ്. അത് ഇതിൻ്റെ ഗൗരവം കുറയേണ്ടെന്ന് കരുതി സ്വീകരിച്ചു.
സ്ത്രീ കഥാപാത്രങ്ങൾ അന്ന് സാമൂതിരിയുടെ കൊട്ടാരത്തിനകത്ത് പോലും സ്ത്രീകൾക്ക് ശബ്ദമില്ലായിരുന്നില്ല. ആ സഭയ്ക്കകത്ത് ഒരു സ്ത്രീകളും പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. വിദേശത്തു നിന്ന് വന്ന് ഇപ്പോൾ അലക്സാൻഡ്രിയ, ചീന, മസ്ലോ അങ്ങനത്തെ ഒരുപാട് രാജ്യങ്ങളിലുള്ള കച്ചവടക്കാർ അതെല്ലാം പുരുഷന്മാരായിരുന്നു. ഒരു സ്ത്രീകൾക്ക് അവിടെ എങ്ങും ഒരു പങ്കുണ്ടായിരുന്നില്ല. പിന്നെ വല്ല നൃത്തം, പിന്നെ ഈ രാജാ സാമൂതിരിമാരാണെങ്കിൽ വിവാഹം കഴിക്കുകയല്ല, വെച്ച് പാർപ്പിക്കുക. അപ്പോൾ അതൊക്കെ ഒരു സ്ത്രീയെ നമ്മൾ ഇന്ന് ബഹുമാനത്തോടുകൂടിയാണ് കണ്ടത്. പക്ഷേ ഈ പറയുന്ന കൺവെൻഷണൽ രീതിയിലായിരുന്നില്ല അന്നത്തെ ബന്ധങ്ങൾ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ അതിനകത്ത് വരുന്നില്ല. പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി വന്ന് മരക്കാരുടെ ജീവിതത്തിനകത്തൊക്കെ നമ്മളത് പറയുമ്പോഴാണ് ഉമ്മയും ബലൂടിയിലെ അവന് പെങ്ങളും ഒക്കെ അതിനകത്ത് വരുന്നത്. അതുതന്നെ കുഞ്ഞാലിക്ക് ഒരു കുഞ്ഞാലിക്ക് പിന്നെ അടുത്ത തലമുറ നിലനിർത്താൻ വേണ്ടി വിവാഹം കഴിക്കാനൊക്കാതെ വന്നപ്പോൾ ഒരു നായർ പെൺകുട്ടിയെ ദത്തെടുക്കുകയായിരുന്നു അതിനകത്തെ. ആ കുഞ്ഞ് പിന്നെ മുസ്ലിമായിട്ട് അന്ന് മതപരിവർത്തനമാണോ എന്ന് ചോദിച്ചാൽ മതപരിവർത്തനമാണെന്ന് പറയാം. പക്ഷേ ആ കുട്ടിയെ മുസ്ലിമായിട്ടാണ് വളർത്തിയത് പിൽക്കാലത്ത്.
പക്ഷേ കുഞ്ഞാലി മരക്കാരൊന്നും ഒരിക്കലും മതം ചിന്തിച്ചിട്ടേ ഇല്ല. ആചാരത്തിലോ പ്രവൃത്തിയിലോ ഒന്നും ഒരു മതചിന്തയില്ല.
അവർക്ക് മതചിന്ത ഉണ്ടായിരിക്കും, പക്ഷെ വർഗീയതയില്ല.
അതാണ്, മതചിന്തയുണ്ട്, മതബോധമുണ്ട്, വർഗീയതയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ആമുഖത്തിൽ താങ്കൾ സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ ഈ നോവൽ എഴുതുക എന്നുള്ളത് തീയിൽ ചവിട്ടുകയായിരുന്നില്ല, തീ വിഴുങ്ങുകയായിരുന്നു എന്ന്. അപ്പൊ അത് അതെന്താ രചനയുടെ ക്ലേശമാണോ ഉദ്ദേശിച്ചത്, അതോ ഈ വിഷയത്തിന്റെ ഭാരമാണോ ഉദ്ദേശിച്ചത്?
നമ്മളൊരു ഒരു വലിയ ദൗത്യമായിട്ട് എടുക്കുന്നു ഒരു എഴുതാൻ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാലി നോവലിനെ പറ്റിയുള്ള ചിന്ത തന്നെ ഉണ്ടാകുന്ന എന്റൊക്കെ ഡി സി ബുക്സിൽ നിന്ന് ശ്രീകുമാർ ആദ്യം ഒരാശയം വെച്ചു, ഇവിടെ പറഞ്ഞ സുനൂപ് വീണ്ടും ആശയം വെച്ചു. ഒരുപക്ഷെ ഞാൻ ഈ മറപൊരുൾ എന്നൊരു പുസ്തകം എഴുതിയതുകൊണ്ടാകാം അവരെന്നെ തന്നെ സമീപിച്ചത്. അപ്പം ഞാൻ ആദ്യം ഇത് തള്ളിക്കളഞ്ഞിരുന്നു. പിന്നീട് പക്ഷേ എന്തുകൊണ്ടായിക്കൂടാ എന്ന് ആലോചിച്ചപ്പോഴാണ് പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടാൻ പ്രയാസമാണെന്ന് അറിഞ്ഞത്. പക്ഷേ നമ്മൾ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിടയ്ക്ക് വെച്ച് മുറിയാനൊക്കത്തില്ല. പിന്നെ ഈ നാല് കുഞ്ഞാലിമാർക്ക് ഒരു തുടർച്ചയുണ്ടാകണം. പോർച്ചുഗീസുകാരുടെ തന്ത്രങ്ങൾ, ഇവിടുത്തെ കപ്പൽ നിർമ്മാണത്തിൻ്റെ തന്ത്രങ്ങൾ, കടൽക്കാറ്റിൻ്റെ വഴികൾ, ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. പക്ഷേ നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ശ്രമിച്ചപ്പോൾ പലയിടത്തും നമ്മുടെ കയ്യിലേക്ക് ഇത് വന്നു. അപ്പം പിന്നെ പല ദിവസങ്ങളും രാത്രികൾ നമുക്കിത് ഇത് ഈ ഒരു ഘട്ടം പൂർത്തിയാകാതെ ചെയ്യാനൊക്കത്തില്ല, ഉറങ്ങാനൊക്കത്തില്ല ഒരവസ്ഥ വന്നു. അതുകൊണ്ടാണ് അത് ഈ വിഴുങ്ങി എന്ന് പറഞ്ഞ സാധനം.
അപ്പോൾ എന്തായാലും ശരി, പിന്നെ മാർച്ച് മാസത്തിൽ പുസ്തകം പുറത്തിറങ്ങി. ഈ കുറഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒരുപാട് പേരുടെ കൈകളിലേക്ക് പുസ്തകം എത്തി. ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായി പുസ്തകമായിട്ടത് മാറിയിട്ടുണ്ട്. കുഞ്ഞാലി മരയ്ക്കാരെന്ന് പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആരാധനയോടെ കാണേണ്ട, ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകജനത മുഴുവൻ ആരാധനയോടെ കാണേണ്ട ചരിത്ര പുരുഷനാണെന്ന് സ്ഥാപിക്കുവാൻ ഈ പുസ്തകത്തിന് കൊണ്ട് തീർച്ചയായിട്ടും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വായനക്കാരുടെ കയ്യിലും പരമാവധി പുസ്തകം ചെല്ലണം. ഇപ്പം നമ്മളിപ്പോൾ കസേരയിലേക്ക്
സ്ഥാപിക്കുക എന്നുള്ള വാക്ക് പിൻവലിക്കണം, തിരിച്ചറിയുക എന്നുള്ളതാണ്.
തിരിച്ചറിയുക, ശരി, ആയിക്കോട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഈ പോർച്ചുഗീസുകാരെ വളരെ എന്താ പറയുന്നത് ഭയപ്പെടേണ്ട രീതിയിൽ തന്നെയാണ് നോവൽ അവതരിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ അവർ തന്ന ഒരുപാട് പദങ്ങളൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, കസേരയും മേശയും ഒക്കെ. അതിനോടൊക്കെ പോലും ഇപ്പോൾ വാസ്തവത്തിൽ ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ ഒരു അകൽച്ചയും ഭയവും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാകണമെന്ന് സമ്മതിക്കാം.
പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ സംഭാവനകൾ ഇപ്പം നമ്മുടെ കൊച്ചിയിൽ വള്ളം കരിയിലേക്ക് അടുപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ലാംബെ എന്നുള്ള പറയും, അതൊക്കെ മേശ്രീ എന്നുള്ള വാക്ക്,
ഇതൊക്കെ
ഭ്രാന്തൽ കുറച്ച് പിന്നെ പോർച്ചുഗീസുകാരുടെയാണ്, പിന്നീട് അത് ഡച്ചുകാരും പിന്നീട് ഉപയോഗിച്ചിരുന്നുള്ളേ ഉള്ളൂ. ഇങ്ങനത്തെ പല വാക്കുകളും കേരളത്തിൽ കടൽ തീരവുമായി ബന്ധപ്പെട്ട മിക്ക വാക്കുകളും പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെ. അപ്പോൾ അവർ നമ്മുടെ സമൂഹ ജീവിതത്തിൽ എത്രത്തോളം വേര് ഇട്ടിരുന്നു എന്നുള്ളൊരു ഉദാഹരണം കൂടാണത്. പിന്നെ നമ്മുടെ പേരയ്ക്ക ഉൾപ്പെടെയുള്ള പല
അത് സാമൂഹ്യ ജീവിതത്തിൽ അവർ അത്രത്തോളം വേർ ഉറപ്പിച്ചതിന്റെ ഫലമല്ലേ നമ്മൾ വാസ്കോഡ് ഗാമ എത്രയോ ചർച്ച ചെയ്യുന്നു. ഇന്നും നാലാം ക്ലാസ് മുതലുള്ള ഏത് സിലബസ് എടുത്താലും വാസ്കോഡ് ഗാമ പരാമർശിക്കപ്പെടുന്നു.
പക്ഷേ വാസ്കോഡ് ഗാമയെ പറ്റി ഇപ്പൊ വാസ്കോഡ് ഗാമ കപ്പൽ ഇറങ്ങിയേക്കുന്നത് കാപ്പാടാണ് എന്നാണ് നമ്മുടെ വ്യവസ്ഥാപിതമായി. ശരിക്കും പറഞ്ഞാൽ കാപ്പാടല്ല, അതിൻ്റെ രേഖകൾ പോർച്ചുഗീസുകാരുടെ കയ്യിലുണ്ട്. നമ്മളിപ്പോഴും കാപ്പാടെന്നുള്ള കപടമായി. അത് ആ കാലത്ത് കോഴിക്കോട് വരുന്ന ഏത് കപ്പലുകൾക്കും കാപ്പാട് ഇറങ്ങാൻ സൗകര്യമില്ലായിരുന്നു. കോഴിക്കോട് ഒക്കത്തില്ല, കാപ്പാട് ഒക്കെ. പിന്നെ ഈ പണ്ടരാണി എന്ന് പറയുന്ന ഒരു ഫെൻഡലൈൻ എന്ന സ്ഥലത്തിന് പറയുന്നത് പണ്ടരാണി എന്ന് പറയുന്ന പന്തലായനി കൊല്ലത്താണ് എല്ലാ കപ്പലും കിടക്കുന്നത്. ആ കാലത്ത് ഈ ആ സീസണിൽ മഴക്കാലത്ത് ഒരു ചേറ്റുകര ഇങ്ങനെ കടലിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കും കന്യാകുമാരി വരെ അവിടുന്ന്. അപ്പം ആ അതൊക്കെ കൊണ്ട് ഒരിക്കലും കപ്പലടുപ്പിക്കാനൊക്കാത്ത ഒരു പ്രദേശമായിരുന്നു ഈ കാപ്പാട്. പക്ഷേ നമ്മളിപ്പോഴും കാപ്പാട് വന്ന് കടൽ
പിന്നെ
മറ്റൊന്ന് ആദ്യം ഒരു പോർച്ചുഗീസുകാർ വന്ന് കപ്പൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യം വാസ്കോഡ് ഗാമ കരയിലേക്ക് കയറി പോകുമായിരുന്നില്ല. അവർ അക്കാലത്ത് കൊല്ലാൻ വെച്ചിരുന്ന ഒരടിമയെ വേഷം
കണ്ടു.
എന്താണ് പ്രതികരണം അറിയത്തില്ല, എന്താണ് പ്രതികരണം അറിയത്തില്ല. നമ്മൾ പക്ഷെ പഠിപ്പിച്ചേക്കുന്ന വാസ്കോഡ് ഗാമ വന്ന് ഇവിടെ ഇറങ്ങി വന്ന്
കടപ്പുറത്ത് ആദ്യമായി കാല് കുത്തിയ വിദേശി വാസ്കോഡി കാണാപ്പാട ക്വസ്റ്റ്യനാണ്. എന്തായാലും ശരി, ഈ കുഞ്ഞാലിത്തിര എന്ന് പറയുന്ന പുസ്തകത്തിൽ കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. കേരളത്തിലെ സൗമ്യ സംഗീതം പോലെ സാന്ദ്രമായ കടൽക്കാറ്റിൻ്റെ സുഖമിങ്ങനെ പരന്നൊഴുകുന്നു. ചരിത്രത്തിൽ മറഞ്ഞു കിടന്നിരുന്ന ഒരു മഹാപുരുഷൻ്റെ ജീവിത ചിത്രങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും കുഞ്ഞാലിത്തിര എന്ന പുസ്തകം പരക്കെ വായിക്കപ്പെടും, പരക്കെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്ര മനോഹരമായൊരു നോവൽ മലയാളത്തിന് സമ്മാനിച്ച ശ്രീ രാജീവ് ശിവശങ്കറിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുന്നു. ഇത്രയും നേരം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുന്നു.